എബ്രായർ അദ്ധ്യായം 10. ഭാവികാലത്തിൽ ആഗതമാകുന്ന നല്ല കാര്യങ്ങളുടെ ഒരു അവ്യക്ത ചിത്രമേ ന്യായപ്രമാണം നൽകിയുള്ളൂ. എന്നാൽ യഥാർത്ഥ കാര്യങ്ങളുടെ ഒരു വ്യക്തമായ ചിത്രം ന്യായപ്രമാണം തരുന്നില്ല. കൊല്ലം തോറും അതേ യാഗം തന്നെ അർപ്പിക്കുവാനായി ന്യായപ്രമാണം ജനത്തോട് പറയുന്നു. ദൈവത്തെ ആരാധിക്കുവാനായി വരുന്ന ജനങ്ങൾ ഈ യാഗങ്ങൾ വീണ്ടും അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ന്യായപ്രമാണത്തിന് ആ ജനങ്ങളെ പൂർണ്ണരാക്കാൻ സാധിക്കില്ല. ന്യായപ്രമാണത്തിന് ജനങ്ങളെ പൂർണ്ണരാക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ ആ യാഗങ്ങൾ നേരത്തെ തന്നെ നിർത്തുമായിരുന്നു. ആ ജനങ്ങൾ അവരുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധമാകുമായിരുന്നു. അവരുടെ പാപങ്ങളുടെ പേരിൽ ഇപ്പോഴും അവർക്ക് കുറ്റബോധം തോന്നില്ലായിരുന്നു. എന്നാൽ ന്യായപ്രമാണത്തിന് അതൊന്നും സാധിക്കില്ല. അവരുടെ യാഗങ്ങൾ എല്ലാ വർഷവും അവരുടെ പാപങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കാരണം കാളകളുടെയോ കോലാടുകളുടെയോ രക്തത്തിന് പാപമില്ലാതാക്കാൻ കഴിയുകയില്ല. അതിനാൽ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു,
ദൈവം യാഗങ്ങളോ വഴിപാടുകളോ ആഗ്രഹിച്ചില്ല, എന്നാൽ നീ എനിക്കായി ഒരു ശരീരമൊരുക്കി. മൃഗങ്ങളെ കൊന്നോ ദഹിപ്പിച്ചോ ഉള്ള യാഗങ്ങളിൽ നീ പ്രീതനായില്ല. പാപം ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള യാഗങ്ങളിൽ നീ സംപ്രീതനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, ദൈവമേ, നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ന്യായപ്രമാണത്തിൽ എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ളത്.
ഈ തിരുവെഴുത്തിൽ ക്രിസ്തു ആദ്യം പറഞ്ഞു,
നീ യാഗങ്ങളും വഴിപാടുകളും ആഗ്രഹിക്കുന്നില്ല, പാപത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള യാഗങ്ങളിലോ മൃഗങ്ങളെ കൊന്നോ ദഹിപ്പിച്ചോ ഉള്ള യാഗങ്ങളിലോ നീ പ്രീതനായില്ല.
ഈ യാഗങ്ങളെല്ലാം ന്യായപ്രമാണ കൽപ്പനയാണ്. അപ്പോൾ ക്രിസ്തു പറഞ്ഞു,
ദൈവമേ, ഇതാ ഞാൻ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വന്നിരിക്കുന്നു.
അതിനാൽ ദൈവം പഴയ ആ യാഗസമ്പ്രദായം നിർത്തിയിട്ട് തന്റെ പുതിയ പാത തുടങ്ങി. ദൈവം ചെയ്യണമെന്നാഗ്രഹിച്ച കാര്യങ്ങൾ അവൻ ചെയ്തു. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ നാം ശുദ്ധരാക്കപ്പെട്ടത്. ക്രിസ്തു ഒരിക്കൽ ആ യാഗം നടത്തി, എക്കാലത്തേക്കും അത് മതി. എല്ലാ ദിവസവും പുരോഹിതർ നിന്ന് മതാനുഷ്ഠാനം നടത്തുന്നു. പുരോഹിതർ അതേ യാഗങ്ങൾ വീണ്ടും വീണ്ടും അർപ്പിക്കുന്നു. എന്നാൽ ആ യാഗങ്ങൾക്ക് ഒരിക്കലും പാപം പരിഹരിക്കാനാവില്ല. എന്നാൽ ക്രിസ്തു ഒരു യാഗമർപ്പിച്ചു, എക്കാലത്തേക്കും അത് മതിയായിരുന്നു. പിന്നീട് ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു. അവന്റെ ശത്രുക്കൾ അവന്റെ പാദപീഠമാകുവോളം ക്രിസ്തു അവിടെ കാത്തിരുന്നു. ഒരു യാഗത്തിലൂടെ തന്റെ ജനതയെ ക്രിസ്തു നിത്യമായി പൂർണ്ണരാക്കി. വിശുദ്ധരാക്കപ്പെടുന്നവർ അവരാണ്. ഇതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവും നമ്മോടിങ്ങനെ പറയുന്നു,
ഇതാണ് ഭാവിയിൽ ഞാൻ എന്റെ ജനവുമായി ചെയ്യുന്ന നിയമം എന്ന് കർത്താവ് പറയുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കും. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ മനസ്സുകളിൽ എഴുതും.
അതിനുശേഷം അവൻ പറയുന്നു,
അവരുടെ ദുഷ്കർമ്മങ്ങളും പാപങ്ങളും ഞാൻ ക്ഷമിക്കും. ഞാൻ ആ കാര്യങ്ങൾ ഒരിക്കലും സ്മരിക്കയില്ല.
ഈ കാര്യങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടതിനു ശേഷം പാപപരിഹാരത്തിനായി മറ്റൊരു യാഗത്തിന്റെ ആവശ്യമില്ല. അതിനാൽ സഹോദരരെ, അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നാം സർവസ്വതന്ത്രരാണ്. യേശുവിന്റെ രക്തം കാരണം പേടികൂടാതെ നമുക്കിത് ചെയ്യാം. യേശു നമുക്കായി തുറന്ന പുതിയ പാതയിലൂടെ നമുക്ക് പ്രവേശിക്കാം. അതൊരു ജീവനുള്ള പാതയാണ്. ഈ പുതിയ പാത ക്രിസ്തുവിന്റെ ശരീരമാകുന്ന തിരശീല വഴിയാണ്. ദൈവാലയത്തെ ഭരിക്കുന്ന ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. നമ്മുടെ ഹൃദയങ്ങൾ കുറ്റബോധത്തിൽ നിന്നും നിർമ്മലീകരിക്കപ്പെടുകയും മുക്തീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ശുദ്ധജലത്താൽ നമ്മുടെ ശരീരം കഴുകി വൃത്തിയാക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ വിശ്വാസം കൊണ്ട് ഉറച്ചതും ആത്മാർത്ഥതയുള്ള ഹൃദയവുമായി ദൈവത്തിനരികിലേക്ക് വരിക. നമുക്കുള്ള പ്രത്യാശയെ നാം മുറുകെ പിടിക്കണം. നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് മറ്റുള്ളവരോട് ഒരിക്കലും പറയാതെയിരിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ദൈവം അവന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ വിശ്വസ്തനാണ്. പരസ്പരം സ്നേഹിക്കുന്നതിനും നന്മ ചെയ്യുന്നതിനും എങ്ങനെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാം എന്ന് നമ്മൾ ചിന്തിക്കണം. ചില ആളുകൾ ചെയ്യുന്നത് പോലെ ഒന്നിച്ചുള്ള കൂടിവരവുകൾ ഉപേക്ഷിക്കാതിരിക്കുക. കൂടിവരവുകൾ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി സ്വയം ശക്തി ആർജിക്കുകയും ചെയ്യുക. അന്തിമ ദിനത്തിന്റെ വരവ് നമ്മുടെ കൺമുമ്പിലിരിക്കെ നാം ഇത് കൂടുതൽ കൂടുതലായി ചെയ്യണം. സത്യമറിഞ്ഞതിനു ശേഷവും പാപം ചെയ്യുന്നത് തുടരാനാണ് നാം തീരുമാനിക്കുന്നതെങ്കിൽ നമ്മുടെ പാപം പോക്കുവാനുള്ള മറ്റൊരു യാഗവും ഉണ്ടാകില്ല. നാം പാപം ചെയ്യുന്നത് തുടരുകയാണെങ്കിൽ ആകെക്കൂടി നമുക്കുള്ളത് വിധി കാത്തിരിപ്പിലുള്ള ഭയവും ദൈവത്തിനെതിരെ ജീവിച്ച എല്ലാവരെയും നശിപ്പിക്കുന്ന കോപാഗ്നിയുമാണ്. മോശയുടെ ന്യായപ്രമാണമനുസരിക്കാൻ വിസമ്മതിച്ചവരും രണ്ടോ മൂന്നോ സാക്ഷികളുടെ തെളിവാൽ കുറ്റക്കാരെന്ന് കണ്ടുപിടിക്കപ്പെട്ട അവർ ക്ഷമിക്കപ്പെട്ടില്ല, അവർ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് ദൈവത്തിന്റെ പുത്രനെതിരെ തന്റെ വെറുപ്പ് പ്രദർശിപ്പിക്കുന്നവനെതിരെ എടുക്കേണ്ട നടപടിയെക്കുറിച്ച് നിങ്ങൾ എന്തു വിചാരിക്കുന്നു? തീർച്ചയായും ആ മനുഷ്യൻ കൂടുതൽ കഠിനമായ ശിക്ഷ അർഹിക്കുന്നു. അതെ, പുതിയ നിയമത്തിന്റെ രക്തത്തെ ആദരിക്കുവാൻ വിസമ്മതിക്കുന്നവന് കൂടുതൽ കഠിന ശിക്ഷ കിട്ടണം. ആ രക്തം അവനെ ഒരിക്കൽ വിശുദ്ധീകരിച്ചു. ദൈവകൃപയുടെ പരിശുദ്ധാത്മാവിനോട് തന്റെ വെറുപ്പ് കാണിച്ചവൻ കഠിനമായി ശിക്ഷിക്കപ്പെടണം.
ഞാൻ ജനങ്ങളെ അവരുടെ ദുഷ്കർമ്മങ്ങളുടെ പേരിൽ ശിക്ഷിക്കും, ഞാൻ അവരോട് പ്രതികാരം ചെയ്യും
എന്ന് ദൈവം പറഞ്ഞതായി നമുക്കറിയാം. കർത്താവ് അവന്റെ ജനങ്ങളെ വിധിക്കുമെന്നും ദൈവം പറഞ്ഞു. ജീവിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ പെടുക എന്നത് പാപിയായ ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായിരിക്കും. സത്യം ബോധ്യമായ ആദ്യ ദിവസങ്ങളെക്കുറിച്ച് ഓർക്കുക. പല കാരണങ്ങളാലും ഏറെ ക്ലേശിച്ചുവെങ്കിലും നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ചിലപ്പോൾ ജനങ്ങൾ നിങ്ങളോട് വെറുപ്പ് നിറഞ്ഞ കാര്യങ്ങൾ പറയുകയും പല ആൾക്കാരുടെയും മുമ്പിൽ വെച്ച് നിങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്തു. ചിലപ്പോൾ ഇതേപോലെ തന്നെ പീഡിതരായവരെ നിങ്ങൾ സഹായിച്ചു. അതെ, നിങ്ങൾ കാരാഗ്രഹത്തിലായിരുന്നവരെ സഹായിക്കുകയും അവരുടെ സഹനങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്തു. നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ കൂടി അവർ എടുത്തുകൊണ്ടുപോയപ്പോഴും നിങ്ങൾ സന്തോഷത്തിൽ നിലനിന്നു. എന്നും നിലനിൽക്കുന്ന മെച്ചപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ സന്തോഷപൂർവ്വം തുടർന്നു. അതിനാൽ നേരത്തെയുണ്ടായിരുന്ന ധൈര്യം കൈവെടിയരുത്. നിങ്ങളുടെ ധൈര്യത്തിന് സഫലമായ പ്രതിഫലം ലഭിക്കും. നിങ്ങൾ ക്ഷമാശീലരാകണം. ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതിനു ശേഷം അവൻ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും.
അല്പകാലത്തിനുള്ളിൽ വരാനിരിക്കുന്നവൻ വരും, അവൻ താമസിക്കയില്ല. എന്റെ മുൻപാകെ നേരുള്ളവൻ അവന്റെ വിശ്വാസത്തിന്റെ ബലത്തിന്മേൽ ജീവിക്കും. എന്നാൽ അവൻ ഭീതിയിൽ പിന്തിരിയുകയാണെങ്കിൽ ഞാൻ അവനിൽ പ്രീതനാകയില്ല.
എന്നാൽ നമ്മൾ പിന്തിരിഞ്ഞ് നശിക്കുന്ന ജനമല്ല, അല്ല, നാം വിശ്വാസമുള്ളവരും രക്ഷിക്കപ്പെട്ടവരുമായ ജനമാണ്.